അധ്യായം 50 കളകൾക്കിടയിൽ. യോഹന്നാൻ 7:16 മുതൽ 36 വരെ, 40 മുതൽ 53 വരെ, 8:1 മുതൽ 11 വരെ. പെരുന്നാൾ നടക്കുമ്പോൾ യേശുക്രിസ്തു യെരുശലേമിലായിരുന്നു. യേശുവിനെ പുരോഹിതന്മാരുടെ ചാരന്മാർ നിഴൽ പോലെ പിന്തുടർന്നു. യേശുവിനെ നിശബ്ദനാക്കുവാൻ പുതിയ തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരുന്നു. യേശുവിനെ കെണിയിൽ വീഴ്ത്തുവാൻ അവർ തരംനോക്കിയിരിക്കുകയായിരുന്നു. അക്രമമാർഗത്തിലൂടെ യേശുവിനെ നിരോധിക്കുവാനും അവർ ശ്രമിച്ചു. അവർ അതുകൊണ്ടും തൃപ്തരായിരുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ യേശുവിനെ അവഹേളിക്കുവാനും അവർ ശ്രമിച്ചു. പെരുന്നാളിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ യഹൂദ നേതാക്കൾ യേശുവിനോട് എന്തധികാരത്തിലാണ് താൻ ജനത്തെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ജനത്തിൻ്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറ്റുവാനും തങ്ങളെ ശ്രേഷ്ഠനെന്ന് കാട്ടുവാനുമായിരുന്നു യേശുവിൻ്റെ അധികാരത്തെ പുരോഹിതന്മാർ ചോദ്യം ചെയ്തത്. യേശു മറുപടി പറഞ്ഞു, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. യോഹന്നാൻ 7:16-17. തന്നെ പരിഹസിക്കുവാൻ വന്നവരോട് അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ സത്യത്തെ വെളിപ്പെടുത്തുകയായിരുന്നു യേശു ചെയ്തത്. സത്യത്തെ ദർശിക്കുന്നതും സ്വീകരിക്കുന്നതും ബുദ്ധിയേക്കാൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. സത്യം ആത്മാവിലേക്ക് പ്രവേശിക്കണം. മനുഷ്യൻ പൂർണ്ണമായി തൻ്റെ ഹൃദയത്തെ നൽകണം. ബുദ്ധിപരമായ ഒരു അംഗീകാരം മാത്രമാണ് സത്യത്തിന് നൽകുന്നതെങ്കിൽ അത് അഹങ്കാരത്തിലേക്ക് വഴി നടത്തും. ദൈവകൃപ ഹൃദയത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സത്യം ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുന്നു. ദൈവാത്മാവ് ചൂണ്ടിക്കാട്ടുന്ന എല്ലാ പാപങ്ങളെയും ഉപേക്ഷിക്കുന്ന വ്യക്തി സത്യം ആ വ്യക്തിയിൽ നിലനിൽക്കുന്നു. സത്യത്തെ സ്വീകരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ ബലഹീനതകളെയും ശീലങ്ങളെയും കീഴ്പ്പെടുത്താതിരിക്കുകയും സത്യത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ മനുഷ്യൻ്റെ കഴിവും പ്രാപ്തിയും അതെത്ര വലുതാണെങ്കിൽ തന്നെയും പ്രയോജനരഹിതമാണ്. ദൈവത്തിന് ഹൃദയം തുറന്നു കൊടുക്കുകയും ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിപ്പാൻ ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷയ്ക്ക് ആവശ്യമായ സത്യം ദൈവശക്തിയായി വെളിപ്പെടും. ഇപ്രകാരം സത്യം ലഭിച്ചവർക്ക് മനുഷ്യനെ വിവേകിച്ചറിയുവാൻ കഴിയും. പരീശന്മാർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. സത്യം ഗ്രഹിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. അതിനെ ഒഴിവാക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിൻ്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ ഉപദേഷ്ടാവിനെ വഞ്ചകയിൽ നിന്ന് തിരിച്ചറിയുവാനുള്ള മാർഗം കർത്താവ് കാണിച്ചു തന്നു. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആകുന്നു. നീതികേട് അവൻ ഇല്ല. യോഹന്നാൻ 7:18. സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവൻ തനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു. അതിൻ്റെ ഉദ്ഭവം സ്വാർത്ഥരിൽ നിന്നാണ്. എന്നാൽ ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ യേശു ഉരുവിട്ടു. സത്യം പഠിപ്പിക്കുവാനുള്ള തൻ്റെ അധികാരത്തിൻ്റെ തെളിവായിരുന്നു അത്. റബിമാരുടെ അന്തർഗതങ്ങളെ യേശു ഗ്രഹിച്ചു. തൻ്റെ ദൈവികത്വം യേശു മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ബെഥസ്ദായിലെ സൗഖ്യപ്പെടുത്തലിന് ശേഷം യേശുവിൻ്റെ ശത്രുക്കൾ തൻ്റെ മരണത്തിന് കെണിയൊരുക്കുകയായിരുന്നു. ദൈവകൽപ്പനയുടെ സംരക്ഷകരെന്ന അവകാശവാദം മുഴക്കിയവർ ദൈവകൽപ്പനയെ ലംഘിച്ചു. യേശു പറഞ്ഞു, മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? തങ്ങൾ നിബദിക്കുവാൻ പോകുന്ന നാശകൂപത്തെ യേശു തൻ്റെ വാക്കുകളിലൂടെ യഹൂദ നേതാക്കൾക്ക് കാണിച്ചു കൊടുത്തു. അവർ പെട്ടെന്ന് ഭയചകിതരായി. തങ്ങളുടെ മത്സരം ദൈവത്തോടാണെന്ന് അവർ മനസ്സിലാക്കി. എങ്കിലും മുന്നറിയിപ്പ് സ്വീകരിപ്പാൻ അവർ ഒരുക്കമായിരുന്നില്ല. ജനങ്ങളെ കബളിപ്പിക്കുവാൻ തങ്ങളുടെ ഹീനപദ്ധതികളൊക്കെ മറച്ചു വെക്കേണ്ടി വന്നു. യേശുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവർ പറഞ്ഞു, നിനക്കൊരു ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു? യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളെല്ലാം ഒരു അശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ചെയ്തതാണെന്ന് യഹൂദ പ്രമാണികൾ ആരോപിച്ചു. യേശു ഈ ആരോപണത്തിന് ഒരു പ്രാധാന്യവും നൽകിയില്ല. ബെഥസ്ദായിൽ വെച്ച് താൻ പ്രവർത്തിച്ച അത്ഭുതം ശബ്ദകൽപ്പനയ്ക്ക് അനുസൃതമായിരുന്നുവെന്ന് യേശു സമർത്ഥിച്ചു. യഹൂദന്മാർ കൽപ്പനയ്ക്ക് നൽകിയ വ്യാഖ്യാനം യേശുവിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. യേശു അവരോട് പറഞ്ഞു, മോശം നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കാൻ നിങ്ങൾ ശബ്ദത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. കൽപ്പനയനുസരിച്ച് ഓരോ ശിശുവിനെയും 8-ാം ദിവസത്തിൽ പരിച്ഛേദന കഴിക്കേണ്ടതാണ്. ഈ നിർണയിക്കപ്പെട്ട ദിനം ഒരു ശബ്ദനാളിൽ വരുന്നുവെങ്കിൽ അന്ന് തന്നെ ഈ കർമ്മം നടത്തേണ്ടതാണ്. അത് നടത്താമെങ്കിൽ ശബ്ദനാളിൽ ഒരുവനെ പൂർണ്ണ ആരോഗ്യവാനാക്കുന്നത് എത്രയധികം! ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ്. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. റബിമാർ നിശബ്ദരായി. അനേകം പേർ ഇപ്രകാരം ചോദിച്ചു, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവൻ അല്ലയോ? അവൻ ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനോടൊന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നുവെന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? യെരുശലേമിൽ പാർക്കുന്നവരും യഹൂദ പ്രമാണികളുടെ ഗൂഢാലോചനയെക്കുറിച്ച് അറിവുള്ളവരുമായ ക്രിസ്തുവിൻ്റെ ശ്രോതാക്കൾക്ക് ഏതോ ഒരു ശക്തി തങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവപ്പെട്ടു. ക്രിസ്തു ദൈവപുത്രനെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അവരിലെ സംശയമുള്ളവാക്കുവാൻ പിശാച് ഒരുങ്ങിയിരുന്നു. മശിഹായെക്കുറിച്ചും മശിഹായുടെ വരവിനെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ പിശാച് ശ്രമിച്ചു. ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പൊതുവെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ക്രിസ്തു കുറച്ചു കഴിഞ്ഞ് അപ്രത്യക്ഷപ്പെടുകയും വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ എവിടെ നിന്ന് താൻ വന്നുവെന്ന കാര്യം അജ്ഞാതമായിരിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മനുഷ്യവർഗവുമായി ക്രിസ്തുവിന് സ്വാഭാവിക ബന്ധമുണ്ടായിരിക്കുകയില്ല എന്നും അവർ വിശ്വസിച്ചിരുന്നു. മശിഹായെക്കുറിച്ച് ഇപ്രകാരമുള്ള വിശ്വാസങ്ങൾ നിലവിലിരുന്നതുകൊണ്ട് നസറേനായ യേശുവിനെ മശിഹയായി സ്വീകരിപ്പാൻ അവർക്ക് വിഷമമായിരുന്നു. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല. വിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും മധ്യേ അവർ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു അവരുടെ നിരൂപണങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്നെ അറിയുന്നു, എവിടെ നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നും അറിയുന്നു, ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല, അവനെ നിങ്ങൾ അറിയുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തങ്ങൾക്ക് പരിജ്ഞാനമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടുവെങ്കിലും അവർ അതിനെക്കുറിച്ച് അജ്ഞരായിരുന്നു. ദൈവഹിതത്തിന് അനുരൂപമായ ഒരു ജീവിതം അവർ നയിച്ചിരുന്നുവെങ്കിൽ ദൈവപുത്രനെ അവർ തിരിച്ചറിയുമായിരുന്നു. ക്രിസ്തു പറഞ്ഞത് അവർ ഗ്രഹിച്ചില്ല. അനേക മാസങ്ങൾക്ക് മുമ്പ് സന്നിധി സംഘത്തോട് യേശു പറഞ്ഞത് ക്രിസ്തു ആവർത്തിക്കുകയാണ് ചെയ്തത്. അന്ന് അവർ യേശുവിനെ നിഗ്രഹിക്കുവാൻ ശ്രമിച്ചതുപോലെ ഇപ്പോഴും ശ്രമിച്ചു. അദൃശ്യമായൊരു ശക്തി അവരെ തടഞ്ഞു. അവർക്ക് ഒരു പരിധി കൽപ്പിച്ചു, ഇത്രമാത്രം നിങ്ങൾക്ക് പോകാം, അതിനപ്പുറം പാടില്ല. ജനങ്ങളിൽ അനേകർ യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിച്ചു. ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് അവർ ചോദിച്ചു. ഇതൊക്കെയും വീക്ഷിച്ചു കൊണ്ടിരുന്ന പരീക്ഷ പ്രമാണികൾ ജനക്കൂട്ടത്തിന് യേശുവിനോടുള്ളതായ ചായ്വ് മനസ്സിലാക്കി. അവർ മഹാപുരോഹിതൻ്റെ അടുത്തെത്തി യേശുവിനെ തടയുവാൻ പ്രേരിപ്പിച്ചു. യേശുവിനെ മറ്റാരും അറിയാതെ പിടിക്കുവാൻ അവർ തീരുമാനിച്ചു. ജനസാന്നിധ്യത്തിൽ അത് ചെയ്യുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. അവരുടെ ഹൃദയ നിരൂപണങ്ങൾ താൻ ഗ്രഹിച്ചതായി യേശു വെളിപ്പെടുത്തി. ഞാൻ ഇനിയും കുറേ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലാതാനും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അവരുടെ പരിഹാസത്തിനും വിദ്വേഷത്തിനും എത്തിച്ചേരുവാൻ കഴിയാത്ത സങ്കേതം അവൻ വേഗം കണ്ടെത്തും. അവരുടെ ദൂതന്മാർ അവനെ ആരാധിക്കും. യേശുവിനെ കൊലപ്പെടുത്തുന്നവർക്ക് റബിമാർ പരിഹാസത്തോട് ചോദിച്ചു, നാം കണ്ടെത്താത്തവണ്ണം ഇവൻ എവിടെയൊക്കെ പോകുവാൻ ഭാവിക്കുന്നു? യവന്മാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ ഇടയിൽ പോയി യവനരെ ഉപദേശിപ്പാൻ ഭാവമോ? തങ്ങളുടെ പരിഹാസത്തിലൂടെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൗത്യത്തെ വിശദീകരിക്കുകയായിരുന്നു അവർ. അതവർ മനസ്സിലാക്കിയില്ല. അനുസരണ ഇല്ലാത്ത ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാണ് യേശു ദിവസവും പ്രയത്നിച്ചത്. എങ്കിലും എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. റോമർ 10:20. യേശു ദൈവപുത്രനെന്ന് ബോധ്യപ്പെട്ട പലരും റബിമാരുടെയും പുരോഹിതന്മാരുടെയും വ്യാജ ഉപദേശങ്ങളാൽ വഴിതെറ്റിക്കപ്പെട്ടു. ഈ ഉപദേഷ്ടാക്കന്മാർ മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വളരെ ശക്തിയോടുകൂടി ആവർത്തിച്ചു. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാക്കുകയാലും അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. യെശയ്യാവ് 22:23, സങ്കീർത്തനം 72:8. അതിനുശേഷം ഇവിടെ പ്രസ്താവിക്കുന്ന തേജസ്സിനെയും യേശുവിൻ്റെ വിനയാന്വിതമായ രൂപത്തെയും തമ്മിൽ പരിഹാസ ദ്വേതകമായി തുലനം ചെയ്തു. പ്രവചനങ്ങളെ തെറ്റായി വളച്ചൊടിച്ചു. ദൈവവചനം ജനം ആത്മാർത്ഥതയോടെ സ്വയമായി പഠിച്ചിരുന്നുവെങ്കിൽ വഴിതെറ്റിക്കപ്പെടുകയില്ലായിരുന്നു. യെശയ്യാവിൻ്റെ 61 ക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തിയാണ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 53 ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെയും 59 പുരോഹിതന്മാരുടെയും റബിമാരുടെയും സ്വഭാവത്തെയും വിവരിക്കുന്നു. ദൈവം ആരെയും നിർബന്ധിച്ച് തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നില്ല. മനുഷ്യരുടെ മുമ്പിൽ വെളിച്ചവും ഇരുട്ടും സത്യവും വ്യാജവും ഉണ്ട്. ഏത് സ്വീകരിക്കുവാനും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ചറിയുവാനുള്ള ശക്തിയും മനുഷ്യ മനസ്സിന് ദൈവം നൽകിയിട്ടുണ്ട്. വികാരത്തിനടിമപ്പെട്ട് തീരുമാനമെടുക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനത്തെ സുസൂക്ഷ്മം പരിശോധിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തീരുമാനം എടുക്കേണ്ടത്. യഹൂദന്മാർ തങ്ങളുടെ മുൻവിധികൾ മാറ്റി പ്രവചനങ്ങളെ യേശുവിൻ്റെ ജീവിതവുമായി തുലനം ചെയ്തു പഠിച്ചിരുന്നുവെങ്കിൽ പ്രവചനങ്ങളുടെ നിറവേറൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും ദർശിക്കുവാൻ ഇടയാകുമായിരുന്നു. ഇന്ന് അനേകർ പുരാതനകാലത്തെ യഹൂദന്മാരെ പോലെ വഞ്ചിക്കപ്പെടുന്നു. മതോപദേശകർ തങ്ങളുടെ സ്വന്ത ധാരണയിലൂടെ വെളിച്ചത്തിലും പരമ്പരാഗതമായ രീതിയിലും വേദപുസ്തകം പഠിക്കുന്നു. സ്വയമായി ശോധന ചെയ്ത് അവർ സത്യം കണ്ടെത്തുന്നില്ല. ജനം തങ്ങളുടെ ചിന്താശക്തിയെയും സ്വാതന്ത്ര്യത്തെയും മത നേതാക്കൾക്ക് പണയപ്പെടുത്തുന്നു. സത്യത്തിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകരുവാൻ ദൈവം നിയോഗിച്ചിരുന്ന മാർഗം പ്രസംഗവും ഉപദേശം നൽകലുമാണ്. എന്നാൽ നാം കേൾക്കുന്ന ഉപദേശം ദൈവജനത്തോട് യോജിക്കുന്നുവോ എന്ന് നാം പരിശോധിക്കണം. നാം പ്രാർത്ഥനാപൂർവ്വം വേദപുസ്തകം പഠിക്കുകയും വെളിവാക്കപ്പെടുന്ന സത്യം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്ക് കൂടുതൽ സ്വർഗീയ പ്രകാശം ലഭിക്കും. തിരുവെഴുത്തുകൾ അപ്പോൾ നമുക്ക് സുഗ്രാഹ്യമായിത്തീരും. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് അറിയും. യോഹന്നാൻ 7:17. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശുവിനെ പിടിക്കുവാൻ പുരോഹിതന്മാരും റബിമാരും അയച്ച ചേവകർ യേശുവിനെ കൂടാതെ തിരിച്ചു വന്നു. നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് എന്ത് എന്ന് കോപാകുലഷ്ടരായ റബിമാർ ചോദിച്ചു. ഗൗരവത്തോടെ അവർ മറുപടി പറഞ്ഞു, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. കാഠിന്യമുള്ള ഹൃദയങ്ങളായിരുന്നു അവർക്കുള്ളതെങ്കിലും കർത്താവിൻ്റെ വചനങ്ങൾ അവരെ ഉരുക്കി. യേശു ദേവാലയത്തിൻ്റെ പ്രകാരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവിനെതിരായി എന്തെങ്കിലും കണ്ടുപിടിക്കുവാൻ പുരോഹിതന്മാർ അയച്ച ചാരന്മാർ കാത്തുനിന്നു. അവർ യേശുവിൻ്റെ വചനം ശ്രദ്ധിച്ചപ്പോൾ തങ്ങൾ എന്തിനെ ഐക്യപ്പെട്ടു എന്നവർ മറന്നുപോയി. ഏതോ മാസ്മര ശക്തിക്ക് അടിമപ്പെട്ടതുപോലെ അവർ നിന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യരൂപം അവർ ദർശിച്ചു. മനുഷ്യത്വം ദിവ്യത്വത്തിൻ്റെ തേജസ്സാൽ നിറയ്ക്കപ്പെടുന്നത് അവർ കണ്ടു. ക്രിസ്തുവിൻ്റെ വാക്കുകൾ അവരെ ആകർഷിച്ചു. അവരുടെ മനസ്സിൽ ക്രിസ്തുവിൻ്റെ രൂപവും വാക്കുകളും നിറഞ്ഞിരുന്നു. അവരോടായിരുന്നു പുരോഹിതന്മാർ ചോദിച്ചത്, നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് എന്ത്? അവർക്ക് ഇതല്ലാതെയും മറ്റൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. പുരോഹിതന്മാരും പരീശന്മാരും ആദ്യം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ ഇതേ അനുഭവമാണ് ഉണ്ടായത്. അവരുടെ ഹൃദയം ആഴത്തിൽ സ്പർശിക്കപ്പെട്ടു. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നവർക്ക് ബോധ്യമായി. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകിയ ഉദ്ബോധനം അവർ അഗണ്യമാക്കി കളഞ്ഞു. നിയമപാലകർ പോലും ഈ ഗലീലക്കാരനാൽ സ്വാധീനിക്കപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ പുരോഹിതന്മാർ കോപത്തോടെ ചോദിച്ചു, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ? ശപിക്കപ്പെട്ടവരാകുന്നു. സത്യത്തിൻ്റെ ദൂത് ലഭിക്കുന്നവർ വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ, അത് സത്യമാകുന്നുവോ എന്ന്. പ്രത്യുതാവർ ചോദിക്കും, ആരാകുന്നു അത് ഘോഷിച്ചത്? സത്യം എത്ര പേർ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അനേകർ അതിനെ വിലയിരുത്തുന്നത്. ഇന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യം മത നേതാക്കളോ വിദ്യാസമ്പന്നരോ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ്. ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൈവഭക്തി ഇന്ന് മനുഷ്യർക്കിടയിലില്ല. നിത്യമായ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇന്നും മനുഷ്യർ ഭൗതിക സുഖം തേടുന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ സത്യത്തെ സ്വീകരിക്കാത്തതും മാതാപിതാക്കൾ പോലും അതിനെ അംഗീകരിക്കാതിരിക്കുന്നതും സത്യത്തിനെതിരായി കൊണ്ടുവരാവുന്ന ഒരു വാദമുഖമല്ല. യേശുവിനെ തടവിലാക്കുന്നതിന് വേണ്ടി പരീശന്മാരും പുരോഹിതന്മാരും കിണഞ്ഞ് പരിശ്രമിച്ചു. യേശുവിനെ സ്വതന്ത്രനായി വിട്ടാൽ വ്യവസ്ഥാപിത നേതൃത്വത്തിന് ആപത്തായിരിക്കുമെന്ന് അവർ കരുതി. പെട്ടെന്ന് യേശുവിനെ നിശബ്ദനാക്കുകയാണ് സുരക്ഷിതമായ മാർഗമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചിന്തയ്ക്ക് കടിഞ്ഞാനിടുന്ന ഒരു ചോദ്യം നിക്കോദിമോസ് ചോദിച്ചു. ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ടിട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ? ആ ചോദ്യം സംഘത്തിലുണ്ടായിരുന്ന ഏവരെയും നിശബ്ദരാക്കി. നിക്കോദിമോസിൻ്റെ ചോദ്യം അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. വിചാരണ കൂടാതെ ഒരു മനുഷ്യനെ വിധിക്കുവാൻ പാടില്ല. നീതിക്ക് വേണ്ടി ശബ്ദിച്ച നിക്കോദിമോസിനെ ക്രൂരന്മാരായ പരീക്ഷ പ്രമാണികൾ തുറച്ചു നോക്കിയത് ഈ ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല. നിക്കോദിമോസ് യേശുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്താൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് അതും ആയിരുന്നു. കോപം അടക്കിക്കൊണ്ട് അവർ നിക്കോദിമോസിനോട് ചോദിച്ചു, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. സംഘത്തിൻ്റെ നടപടികൾ നീട്ടിവയ്ക്കുവാൻ നിക്കോദിമോസിന് കഴിഞ്ഞു. യേശുവിനെ വിചാരണ കൂടാതെ ശിക്ഷയ്ക്ക് വിധേയനാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പരാജിതരായ പുരോഹിതന്മാർ ഓരോരുത്തർ താതാൻ്റെ വീട്ടിലേക്ക് പോയി. യേശുവോ ഒലിമലയിലേക്കും പോയി. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് ദൈവത്തോടുകൂടെ തനിയായിരിക്കാൻ യേശു ഒലിമലയിലേക്ക് പോയി. അതിരാവിലെ യേശു ദേവാലയത്തിലേക്ക് വന്നു, ജനത്തെ പഠിപ്പിച്ചു. അധികം താമസിക്കാതെ ഒരു കൂട്ടം പരീശന്മാരും ശാസ്ത്രിമാരും ഭയത്താൽ വിറച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. 7 കൽപ്പന ലംഘിച്ചതിൻ്റെ പേരിൽ നിർദ്ദേയമായ രീതിയിൽ അവർ അവളോട് സംസാരിച്ചു. അവളെ യേശുവിൻ്റെ മുമ്പിൽ നിർത്തിയ ശേഷം കപടഭവ്യതയോടെ യേശുവിനോട് അവർ ചോദിച്ചു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അവർ ഈ പദ്ധതി തയ്യാറാക്കിയത്. അവരുടെ ഭക്തിയാദരവുകളുടെ പ്രകടനം ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു. യേശുവിൻ്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ഇതൊരവസരമായി അവർ കണ്ടു. എന്ത് തീരുമാനമെടുത്താലും യേശുവിനെ കുറ്റക്കാരനാക്കുവാനായിരുന്നു അവരുടെ ശ്രമം. ആ സ്ത്രീയെ വെറുതെ വിടണമെന്ന് യേശു അഭിപ്രായപ്പെട്ടാൽ മോശയുടെ ന്യായപ്രമാണത്തെ അവഗണിച്ചുവെന്ന് അവർക്ക് ആരോപിക്കാം. അവൾ മരണയോഗ്യെന്ന് യേശു പറഞ്ഞാൽ റോമൻ ഭരണത്തിനെതിരായി താൻ കൈകടത്തുന്നുവെന്ന ആരോപണം യേശുവിൻ്റെ മേൽ കൊണ്ടുവരാമായിരുന്നു. യേശു ഒരു നിമിഷം ആ രംഗം വീക്ഷിച്ചു. അപമാനതയായ കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു വശത്ത്, മനുഷ്യ സ്നേഹം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത കുരുന്മാരായ മതനേതാക്കന്മാർ മറ്റൊരു വശത്ത്. നിഷ്കളങ്കനായ യേശു ഈ കാഴ്ച കണ്ടുകൊണ്ട് വേദനിച്ചു. തൻ്റെ മുമ്പാകെ ഈ പ്രശ്നം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം യേശു മനസ്സിലാക്കി. അവിടെ കൂടിയിരുന്നവരുടെ ഹൃദയ നിരൂപണങ്ങൾ യേശു ഗ്രഹിച്ചു. ഓരോരുത്തരുടെയും ജീവിതം യേശുവിൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെയായിരുന്നു. ഈ സ്ത്രീയെ പാപത്തിലേക്ക് നയിച്ചത് നീതിപാലകന്മാർ എന്ന് സ്വയം ഘോഷിച്ചവർ തന്നെയായിരുന്നു. പുരോഹിതന്മാർ ഉന്നയിച്ച ചോദ്യം കേട്ട് എന്നുപോലും ഭാവിക്കാതെ യേശു നിലത്ത് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു. യേശു ഉടനടി ഉത്തരം പറയാത്തതിൽ അസഹിഷ്ണുത കൊണ്ട കുറ്റാരോപകർ യേശുവിന് ചുറ്റും കൂടി. വേഗം ഉത്തരം പറയണമെന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ കണ്ണുകൾ നിലത്ത് പതിഞ്ഞപ്പോൾ അവരുടെ മുഖഭാവം മാറി. തങ്ങളുടെ രഹസ്യഭാവങ്ങൾ തെളിവായി കാണത്തക്കവണ്ണം നിലത്ത് യേശു എഴുതിയിരിക്കുന്നു. മത നേതാക്കളുടെ മുഖം വിവരണമാകുന്നത് കണ്ട് ജനം മുമ്പോട്ട് തള്ളിക്കയറി. കൽപ്പനയെ ഉയർത്തിപ്പിടിക്കുന്നവരെന്ന് അവകാശപ്പെട്ട അറബിമാർ ഈ സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിച്ചതിലൂടെ ന്യായപ്രമാണത്തിലെ വിശദാംശങ്ങളെ നിഷേധിക്കുകയായിരുന്നു. അവർക്കെതിരായി നടപടിയെടുക്കുവാനുള്ളതായ ചുമതല അവരുടെ ഭർത്താവിൻ്റേതായിരുന്നു. കുറ്റം ചെയ്തവർ തുല്യ ശിക്ഷയ്ക്ക് അർഹരായിരുന്നു. ഇവിടെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ലാത്തവരായിരുന്നു കുറ്റ ആരോപണവുമായി വന്നത്. എങ്കിലും യേശു അവരോട് സംസാരിച്ചു. കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ മോശയുടെ നിയമമനുസരിച്ച് സാക്ഷികളായിരിക്കണം ആദ്യത്തെ കല്ലെറിയേണ്ടത്. യേശു എഴുന്നേറ്റ് നിന്ന് കുറ്റാരോപണവുമായി വന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അതിനുശേഷം യേശു കുനിഞ്ഞ് വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. മോശയിൽ കൂടെ നൽകപ്പെട്ട കൽപ്പന യേശു നീക്കുകയോ റോമൻ അധികാരത്തിലെ കൈകടത്തുകയോ ചെയ്തില്ല. കുറ്റം കണ്ടുപിടിക്കുവാൻ വന്നവർ പരാജിതരായി. അവർ അണിഞ്ഞിരുന്ന കാപട്യത്തിൻ്റെ മേലങ്കി യേശു വലിച്ചു കീറി. ദൈവസന്നിധിയിൽ അവർ കുറ്റവാളികളായി കാണപ്പെട്ടു. തങ്ങളുടെ രഹസ്യഭാവങ്ങളെല്ലാം വിളിച്ചെത്തു വരുമെന്ന് അവർ ഭയന്നു. അവർ ഓരോരുത്തരായി തലതാഴ്ത്തിക്കൊണ്ട് നിശബ്ദരായി കടന്നുപോയി. ഒടുവിൽ കരുണാർദ്രനായ യേശുവും പാപിനിയായ സ്ത്രീയും അവിടെ അവശേഷിച്ചു. യേശു എഴുന്നേറ്റ് ആ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലല്ലോ. ഇല്ല കർത്താവേ എന്ന് അവൾ ഉത്തരം പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഭയത്തോടെ അവൾ യേശുവിൻ്റെ മുമ്പിൽ നിന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമതായി കല്ലെറിയട്ടെ എന്ന യേശുവിൻ്റെ വാക്കുകൾ ഒരു മരണശിക്ഷ പോലെയാണ് അവളുടെ കർണപുടങ്ങളിൽ പതിച്ചത്. അവൾക്ക് യേശുവിനെ നോക്കുവാൻ ധൈര്യമില്ലായിരുന്നു. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ നിശബ്ദയായി നിന്നു. അവളെ കുറ്റം വിധിച്ചവർ നിശബ്ദരും കുഴുങ്ങിയവരുമായി പോകുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ യേശു അവൾക്ക് പ്രത്യാശ നൽകുന്ന വാക്കുകൾ പൊഴിച്ചു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. അവളുടെ ഹൃദയത്തെ യേശുവിൻ്റെ വാക്കുകൾ ഉരുക്കി. തൻ്റെ പാപങ്ങളെ അവൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു. അവൾ കണ്ണുനീരിൽ കുതിർന്ന മുഖവുമായി യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൾക്ക് ഇത് ഒരു പൊതുജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. വിശുദ്ധിയും സമാധാനവും സേവനവും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ പാപിനിയായ മനുഷ്യാത്മാവിനെ രക്ഷിച്ചതിലൂടെ യേശു വലിയ ഒരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. നിത്യമരണത്തിനിടയാക്കുന്ന ഭയങ്കരമായ ആത്മീയ രോഗത്തിൽ നിന്ന് അവളെ സൗഖ്യമാക്കി. ഇവൾ യേശുവിൻ്റെ ഒരു ശിഷ്യയായി തീർന്നു. അവളുടെ നിസ്വാർത്ഥവും സേവനനിരതരവുമായ ജീവിതത്തിൽ കൂടെ ആ സ്ത്രീ തനിക്ക് പാപക്ഷമ നൽകിയ കർത്താവിന് പ്രത്യുപകാരം ചെയ്തു. പാപിനിയായിരുന്ന ആ സ്ത്രീക്ക് ഒരു നവജീവിതം ലഭിച്ചതിലൂടെ യേശുവിൻ്റെ നീതിയുടെ സൗന്ദര്യം അവളുടെ സ്വഭാവത്തിൽ വിളങ്ങി. യേശു ഒരിക്കലും പാപത്തെ ലാഘവമായി കണ്ടില്ല. അതേസമയം തന്നെ കുറ്റം ചെയ്തവരെ പുനരുദ്ധരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പാപിനിയായ ആ സ്ത്രീയെ പഴിക്കുവാൻ മാത്രമേ ലോകത്തിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ യേശു അവളുടെ ജീവിതത്തിന് പ്രത്യാശയും ആശ്വാസവും നൽകി. പാപരഹിതനായ ക്രിസ്തു ബലഹീനയായ സ്ത്രീക്ക് സഹായഹസ്തം നീട്ടി. പരീശന്മാർ അവിടെ അധിക്ഷേപിച്ചപ്പോൾ യേശു പറഞ്ഞു, പോക, ഇനിയും പാപം ചെയ്യരുത്. പാപികളെ വെറുക്കുകയും അവരെ നാശത്തിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ല. മറ്റുള്ളവരുടെ കുറ്റത്തെ ഉയർത്തിക്കാട്ടുന്നവൻ സ്വന്തം ജീവിതത്തിൽ വലിയ കുറവുകൾ ഉള്ളവരായിരിക്കും. ലോകക്കാർ പാപിയെ വെറുക്കുകയും പാപത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിനെ പോലെയായിരിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ വിധിക്കുന്നില്ല, അതനുദപിക്കുന്നവരോട് ദയ കാട്ടുകയും ഹൃദയം തകർക്കുന്നവരെ ഉദ്ധരിക്കുകയും അബദ്ധസഞ്ചാരിക്ക് വിശുദ്ധിയുടെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.